அங்கம் கலிதம் பலிதம் முண்டம் சிரச பளபளான்னு கசண்டி ஆகி கழியும். ஆதியൊക്കെ തലമുടിയൊക്കെ ഒന്ന് രണ്ട് മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങും 30 വയസ്സൊക്കെ ആയിരിക്കുമ്പോ. കാലം നമുക്ക് മെസ്സേജ് അയക്കാണ് വയസ്സാവുള്ളൂന്ന്. അപ്പൊ അതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് 16 വയസ്സാണ് പിന്നെയെന്ന്. ഒരു കുഴപ്പമില്ല, വയസ്സൊന്നും ആയിട്ടില്ല എന്നാണ്. കുറച്ച് കഴിഞ്ഞാല് കുറെ മുടിയും കൂടെ നരയ്ക്കും. അപ്പോഴും നമുക്ക് ടെക്നിക്കൊക്കെ ഉണ്ടല്ലോ, കരിമാതിരിയായ ഡൈയൊക്കെ വാരി അങ്ങോട്ട് തേക്കും. രക്ഷപ്പെട്ടു എന്നാണ്, ഇപ്പോഴും ചെറുപ്പമാണ് എന്നാണ്. അതാണ് തൃഷ്ണൈക തരുണായതെ എന്നാണ്. വിരൂപായിട്ടുണ്ടാവുണ്ടോ തല നരച്ചിട്ട് കറുപ്പ് തേച്ചാല്? അവര് വിചാരിക്കുന്ന അവര് സുന്ദരന്മാരായിട്ട് ഇരിക്കണു എന്നാണ്. അത് വളരെ യഥാർത്ഥത്തില് നരയ്ക്കുന്നതിനൊരു ഭംഗിയുണ്ട്. പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചാല് പ്രകൃതി തല നരപ്പിച്ചാൽ നമ്മൾ നരയോടെ ഇരിക്കുക, അതിനൊരു ഭംഗിയുണ്ട്. തല കഷണ്ടിയാക്കിയാൽ ആ കഷണ്ടിയോടെ ഇരിക്കുക, അതിനൊരു ഭംഗിയുണ്ട്. അതൊക്കെ അതിനൊക്കെ ഒരു ഗൗരവമുണ്ട്. അതിനെയൊക്കെ നമ്മൾ വേഷം കെട്ടിയൊക്കെ ചെയ്താല് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള മട്ടില് അങ്ങനെ ചെയ്തിട്ട് വൃത്തികേടായിട്ടിരിക്കും. ദശനവിഹീനം, വായിലുള്ള പല്ലൊക്കെ പോയി എന്നാണ്. ജാതം തുണ്ടം, വായ എന്നല്ല പറയണ കേട്ടോ. സംസ്കൃതത്തിൽ വായിക്ക് ആസ്യം വദനം എന്നൊക്കെ പറയാം. ഇവിടെ ശങ്കരാചാര്യസ്വാമി പറയുന്നത് തുണ്ടം എന്നാണത്. അവിടെ ഒരു മാംസത്തിന് ഒരു കീറ് കീറി വിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അത് വായാന്നൊന്നും പറയാൻ പറ്റില്ല എന്നാണ്, തുണ്ടം എന്നാണ്. കാരണം എന്താ, ഭഗവൻ നാമം ജപിച്ചിട്ടില്ല, നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഭഗവാനെ സ്തുതിച്ചിട്ടില്ല, അതെങ്ങനെ വദനം ആസ്യം എന്നൊക്കെ പറയണത്? തുണ്ടം. ദശനവിഹീനം ജാതം തുണ്ടം, വൃദ്ധോയാതി ഗൃഹീത്വ ദണ്ഡം. കയ്യില് ദണ്ഡവും പിടിച്ച് മൂന്ന് കാലിൽ നടക്കാൻ തുടങ്ങി. അപ്പോഴും തഥപി മുഞ്ചത്തി ആശാ പിണ്ടം, ആശയുടെ പിണ്ടം മാത്രം, ആ ഭാണ്ഡം മാത്രം ഇറക്കി വെക്കാൻ ഇനി ആയിട്ടില്ല എന്നാണ്. ഇത്ര വയസ്സായാലും എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറച്ച് 70-80 വയസ്സായിക്കും ഇനിയെങ്കിലും ഈശ്വര വിചാരം ചെയ്തിട്ടുള്ളേ. ഒന്നിനെ പറയും, ആ അതൊക്കെ മനസ്സിൽ ചെയ്യണ്ടോന്ന് പറയും. അല്ലെങ്കിലും പറയും, അത് കുറച്ചുകൂടെ കഴിയട്ടെ, ഇനി എനിക്ക് പ്രാരബ്ധങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീർന്നിട്ടാവട്ടെ. തഥപി മുഞ്ചത്തി ആശാ പിണ്ടം, ഇത് മായയുടെ അപാര ശക്തി. അതാണ് മനുഷ്യനെ അത്ര പെട്ടെന്ന് സത്യത്തിനെ മനസ്സിലാക്കാൻ ഭഗവാൻ നേരെ തിരിയാൻ സമ്മതിക്കില്ല. സംസാരം അതുകൊണ്ടാണ് ഇങ്ങനെ അസാരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു കാര്യവുമില്ലാതെ, ഒരു ലക്ഷ്യവും കാണാതെ എന്തോ ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ ജീവിതത്തിന് അർത്ഥം ഒന്നും അറിയണില്ല. ഒരേ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീരാമൻ യോഗവാസിഷ്ഠത്തില് വസിഷ്ഠനോട് പറയുന്നുണ്ട്, എല്ലായിടത്തും ഞാൻ സഞ്ചരിച്ചു നോക്കി, മനുഷ്യരൊക്കെ ജീവിക്കുന്നതൊക്കെ നോക്കി, എന്തിനാ ജീവിക്കണതെന്ന് ഒരു അർത്ഥവും കാണാനില്ല. മനുഷ്യരൊക്കെ എന്തോ ജീവിക്കുന്നുണ്ട്, പക്ഷെ ഒരു അർത്ഥവും കാണാനില്ല. പക്ഷികളും മൃഗങ്ങളും ജീവിക്കുന്ന മാതിരി തന്നെ ഇവരും ജീവിക്കുന്നു. ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഒന്നും കാണാനില്ല, ഒരു ആദർശവും കാണാനില്ല. എന്താ ഇതിന് പുറകിലിരിക്കുന്ന രഹസ്യം? എന്തിനായി ജീവിക്കുന്നത്? എന്തിനായി കഷ്ടപ്പെടുന്നത്? എന്തിനായി ദുഃഖം അനുഭവിക്കുന്നത്? ഈ ദുഃഖത്തിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടി ജീവിക്കണം? അതിന് ഒരേ ഒരു സാരമേ ഉള്ളൂ ജീവിതത്തിലെന്നാണ്. ഭഗവത് പ്രാപ്തി, ഭഗവത് ഭക്തി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിന് അർത്ഥമുണ്ട്. വിവേകാനന്ദ സ്വാമി ഒരിടത്ത് പറയുന്നുണ്ട്, മോഡേൺ സയൻസ് ശാസ്ത്രം പറയുന്ന മാതിരി എല്ലാം ആറ്റംസും മോളിക്യൂൾസിന്റെയും കോൺഗ്ലോമിനേഷൻ ആണെന്ന് വെച്ചാല്, അതിന്റെയൊക്കെ ചേർച്ചയാണെന്ന് വെച്ചാല്, ഈശ്വരൻ, ഭഗവത് ഭക്തി, ഭഗവത് ധ്യാനം, ഭഗവാനെ അറിയൽ, ഇങ്ങനെയൊരു ലക്ഷ്യമൊന്നും ഇല്ല. ഒക്കെ ആറ്റംസും മോളിക്യൂൾസും ആണെന്ന് വെച്ചാൽ എനിക്ക് എന്തുകൊണ്ട് എന്റെ അടുത്ത വീട്ടുകാരന്റെ കഴുത്തിൽ കത്തി വെച്ച് അവന്റെ സ്വത്തൊക്കെ എന്റെ കൈക്കലാക്കിക്കൂടാ? എനിക്ക് എന്തുകൊണ്ട് എന്റെ ഭോഗം മാത്രം ആസ്വദിച്ചുകൊണ്ടിരുന്നൂടാ? മറ്റുള്ളവൻ എന്തായാലും എനിക്കെന്ത് വേണം? അങ്ങനെ ജീവിച്ചാൽ എന്താണ്? അപ്പോ ഒക്കെ ആറ്റംസും മോളിക്യൂൾസും ആണെന്ന് പറഞ്ഞ ഒക്കെ മെറ്റീരിയലിസ്റ്റിക് ലെവലിൽ ഭൗതികമായ ഒരു വ്യാഖ്യാനം ചെയ്താൽ നമുക്ക് എന്ത് വേണമെങ്കിൽ കാണിക്കാമല്ലോ. അതൊന്നും നമുക്ക് തൃപ്തി തരുന്നില്ല. തൃപ്തി എവിടെ കിട്ടുന്നു? ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, ഈശ്വരപ്രാപ്തി, ഭഗവാനെ അറിയലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ള ഒരു ഉച്ചമായ ഒരു ആദർശം മുമ്പിൽ വരുമ്പോ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ ജീവിതത്തിന് എന്തോ ഒരു സാരമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ജീവിക്കുന്നതിന് പ്രയോജനം എന്താണ്? തത്വം ചിന്തയ തതിഹ ബ്രാതഹ എന്നാണ്. ഈ തത്വത്തിന് ചിന്തിച്ചു നോക്കൂ, എന്താ ഈ സംസാരത്തിൽ എന്താ ലക്ഷ്യം? ആ തത്വം ചിന്തിച്ചു നോക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ ഈ സംസാരം, നമ്മൾ പറയുന്നത്, നമ്മളുടെ ജീവിതം ഒരു സാരവും ഇല്ലാതെ ആയിട്ട് പോകുന്നതാണ്. അസാരേ സംസാരേ നിജഭജന ദൂരേ ജഡധിയാം ഭവന്തം മാം അന്ധം പരമകൃപയാ പാതുമുചിതം മദന്യക്കോ ദീന തവ കൃപണ രക്ഷാദിനി പുനസ്ത്വദന്യക്കോ വാമേ ത്രിജഗതി ശരണ്യ പശുപതേ. അസാരേ സംസാരേ, ഹേ ഭഗവാൻ, ഒരു സാരവും ഇല്ലാത്ത ഈ സംസാരത്തിൽ ആരാ ഇതിന് സംസാരം എന്ന് പേര് വെച്ചതെന്ന് അറിയില്ല. അസാരേ സംസാരേ നിജഭജന ദൂരേ, നിജഭജനം എന്ന് വെച്ചാല് ഭഗവത് ഭജനം എന്ന് അർത്ഥമെടുക്കാം, ആത്മഭജനം എന്ന് അർത്ഥം. നിജം എന്ന് വെച്ചാൽ ആത്മാർത്ഥം, ആത്മഭജനം, ആത്മവിചാരം. അതിനെ വിട്ടിട്ട് ദൂരെ ജഡധിയാഭ്രമന്തം, മന്ദബുദ്ധിയായിട്ടുള്ള ഞാൻ ഇങ്ങനെ ഭഗവത് ഭജനം ചെയ്യാതെ ലോകവിഷയമേ സത്യം എന്ന് കരുതി ഭ്രമിച്ചിട്ട് അതേ സത്യമായിട്ട് കരുതി നടന്നുകൊണ്ടിരിക്കുന്നു. മാം അന്ധം, ഞാൻ കണ്ണുണ്ടായിരുന്നതും കാണുന്നില്ല ആ വസ്തുവിനെ എന്നാണ്. അന്ധനായിട്ടായിരിക്കുന്നതാണെന്നാണ്. മാം അന്ധം പരമ കൃപയാ പാതും ഉചിതം. അങ്ങ് കൃപാലു ആണല്ലോ, എനിക്ക് യോഗ്യതയൊന്നുമില്ല, പക്ഷെ അങ്ങ് പരമകൃപാലു ആണല്ലോ, അതുകൊണ്ട് പരമകൃപയാ പാതും ഉചിതം. അങ്ങക്ക് ഉചിതമായിട്ടുള്ളത്, അങ്ങയുടെ കൃപയ്ക്ക് ഉചിതമായിട്ടുള്ളത് എന്നെ രക്ഷിക്കലാണ്. അങ്ങ് എന്നെ രക്ഷിക്കണം. പരമകൃപയാ പാതും ഉചിതം. അങ്ങക്ക് അങ്ങയെ ഭജിക്കുന്നവനെയും തപസ് ചെയ്യുന്നവനെയും യോഗിയുമായിട്ടുള്ള ഒരാളെ രക്ഷിച്ചാൽ അങ്ങക്ക് പേരൊന്നും കിട്ടില്ല. അങ്ങക്ക് പേര് കിട്ടണമെങ്കിൽ ഏറ്റവും ദീനനായിട്ടുള്ള ഒരാളെ രക്ഷിച്ചാൽ യോഗ്യ ഭഗവാന് അതില് വാസ്തവികത ഉണ്ട്, അങ്ങയുടെ കൃപ സത്യമാണെന്ന് തെളിയും. ഞാനാണെങ്കിൽ ഏറ്റവും ദീനനാണ്, ഒരു യോഗ്യതയില്ലാത്തവനാണെന്നാണ്. മദന്യക്കോ ദീനഹാതവ, എന്നെക്കാളും ദീനനായിട്ടൊരാളെ അങ്ങേക്ക് കിട്ടാൻ പോണില്ല. മദന്യക്കോ ദീനസ്തവ കൃപണരക്ഷാതി നിപുണ ത്വദന്യക്കോ വാമേ. കൃപണൻ എന്ന് വെച്ചാല് ഈ ലോകത്തിൽ ജനിച്ചിട്ട് ഭഗവാനെ അറിയാതെ മരിച്ചു പോകുന്നവനാണ് കൃപണൻ എന്നാണ്. ഏ അസ്മാത് ലോകാത് ഏതത് അക്ഷരം അവിദിത്വാ പ്രൈതി സ കൃപണ. ജനിച്ചു ഭഗവത് പ്രാപ്തിയില്ലാതെ മരിച്ചു പോകുന്നു എന്ന് വെച്ചാൽ അവനാണ് കൃപണൻ. അതുകൊണ്ട് അങ്ങ് എന്നെ രക്ഷിക്കണം. പരമകൃപയാ പാതുമുചിതം, എന്നെക്കാളും ദീനനായ ഒരാൾ അങ്ങേക്ക് കിട്ടില്ല, അങ്ങേക്കാളും ദീനവത്സലനായ ഒരാൾ എനിക്കും കിട്ടില്ല. കൃപണരക്ഷാതി നിപുണ, ഭഗവാൻ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് കൃപണരക്ഷയിലാണ് എന്നാണ്. സർവ ഒരു യോഗ്യതയും ഇല്ലാത്തവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ പരമകരുണയുടെ കൃപയുടെ ലക്ഷണം. അതുകൊണ്ട് പരമകൃപയാ പാതും ഉചിതം. മദന്യക്കോ ദീന തവ കൃപണരക്ഷാതി നിപുണ ത്വദന്യക്കോ വാ മേ ത്രിജഗതി ശരണ്യ പശുപത്തെ. അതുകൊണ്ട് ഹേ പശുപതിയായിരിക്കുന്ന ഭഗവാൻ, അങ്ങനെ രക്ഷിക്കണം, അങ്ങല്ലാതെ എനിക്ക് വരെ ആരും ഇല്ല എന്ന്. ഈ ശ്ലോകങ്ങളൊക്കെ ഇത് പ്രാർത്ഥനാ ശ്ലോകമാണ്. ഭഗവാനോട് നമ്മൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലാറുണ്ട്. പ്രാർത്ഥനാ ശ്ലോകങ്ങൾ എത്രയോ മലയാളത്തിലോ സംസ്കൃതത്തിലോ ഒക്കെ നമ്മൾ ചൊല്ലും. പക്ഷെ ശ്ലോകം ചൊല്ലുമ്പോൾ പലപ്പോഴും അതിന്റെ ഭാവാർത്ഥം ഉൾക്കൊള്ളാതെ എന്തോ വാച്യമായിട്ട് വാക്കുകൊണ്ട് ഇങ്ങനെ ഒരു അർത്ഥം പറയാണ് എന്തോ ഒരു ശ്ലോകം ചൊല്ലണമെന്ന് വന്നു കഴിഞ്ഞാൽ അന്യതാ ശരണം നാസ്തി ത്വമേവ ശരണം മമാ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. തെറ്റൊന്നുമില്ല, പക്ഷെ അതിന്റെ ഭാവം നമ്മളുടെ ഉള്ളിൽ വാസിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അത് പറയുന്ന സമയത്ത് ആ ഭാവം ഉള്ളിൽ വരണം. അത് അതിനാണ് ശ്ലോകമായിട്ട് രചിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളുടേതായിരിക്കണം പ്രാർത്ഥന. പ്രാർത്ഥന എപ്പോഴും ശ്ലോകരൂപത്തിലായിരിക്കണം എന്നൊന്നുമില്ല. നമുക്കായിട്ടേ പ്രാർത്ഥന ഉണ്ടാക്കാം. ഭക്തന്മാരാരും വലിയ ഭക്തന്മാരൊന്നും മറ്റുള്ളവരുടെ പ്രാർത്ഥന എടുത്തൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല. അവരൊക്കെ ഭഗവാനോട് സ്പോണ്ടേനിയസ് ആയിട്ട് അവരുടെ തന്നെയായിരുന്നു പ്രാർത്ഥന. അവർക്ക് എന്ത് വേണോ അതാണ് അവർ ഭഗവാനോട് പറഞ്ഞത്. അവരുടെ ആന്തരിക അവസ്ഥയാണ് അവർ ഭഗവാനോട് പറഞ്ഞത്. അവര് ഭഗവാനുമായിട്ടുള്ള ഒരു സമ്പർക്കമാണ് അവരുടെ സ്തുതികളൊക്കെ. അപ്പൊ പ്രാർത്ഥന എപ്പോഴും നമ്മളുടെ ഹൃദയത്തു നിന്ന് വരണം, അതാണ് മുഖ്യം. നമ്മളുടെ ഹൃദയത്തു നിന്ന് വരികയാണെങ്കിൽ അത് ശരിയായ പ്രാർത്ഥനയാവുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടും ഭഗവാന്റെ കരുണയെക്കുറിച്ചുള്ള ബോധവും ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ഫലവത്തായിട്ട് തീരുന്നതാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും, ഒരു സബ്ലിമേഷൻ ഉണ്ടാവും. ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തികച്ചും നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മൾ ഏതവസ്ഥയിൽ നിൽക്കുന്നു, നമുക്ക് എത്ര കഴിവുണ്ട്, നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ യോഗ്യതയുണ്ട്, നമ്മൾ എന്തിനെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ഈ ദൃഢമായ ബോധത്തോടുകൂടെ വേണം ഭഗവാനുമായിട്ട് ഒരു സമ്പർക്കം, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇവിടെ പറയുന്നത് തികച്ച ആ ബോധം നമുക്ക് വേണം. ഭഗവാൻ ഈ സംസാരേ അസാരേ സംസാരം എന്നാണ് നമുക്ക് ഫീൽ ചെയ്യണത്. ഒരു സാറും കാണാനില്ല നമുക്ക് തോന്നണം. അസാരേ സംസാരേ നിജഭജന ദൂരെ, ഭഗവാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നാമം ജപിക്കാൻ എഴുതാ മനസ്സ് അങ്ങോട്ടും കൂടെ ഓടിപ്പോണു. വിചാരം ചെയ്യാൻ എഴുതാ മനസ്സ് അങ്ങോട്ടും കൂടെ ഓടിപ്പോണു. സത്സംഗത്തിൽ പോയിരുന്ന മനസ്സ് അവിടെയും ഇവിടെ ഓടിപ്പോകുന്നു. വിചാരം ചെയ്യാൻ പറ്റില്ല, ധ്യാനിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ജഡരിയാ ഭ്രമന്തം, എത്രയോ ആളുകൾ എന്നെ ബോധിപ്പിച്ചിരിക്കുന്നു, പറഞ്ഞു തന്നെ എനിക്ക് എന്നിട്ടും ബോധം വരണില്ല. അതുകൊണ്ട് അങ്ങ് കൃപയാ എന്നെ രക്ഷിക്കണം. അങ്ങ് എന്റെ ഉള്ളില് അങ്ങയുടെ കാരുണ്യം മാത്രമാണ് എനിക്ക് ഒരേ ഒരു രക്ഷാമാർഗം. അതുകൊണ്ട് രക്ഷിക്കണം രക്ഷിക്കണം എന്നുള്ള ആ പ്രാർത്ഥന ഇതൊന്നു മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഭഗവാനോട് ഈ ഒരേ ഒരു ഭാവം നിരന്തരം ഒരാൾക്ക് വെച്ചോണ്ടിരിക്കാൻ കഴിയുമെങ്കിൽ ആ മിസ്റ്റീരിയസ് കണക്ഷൻ നമ്മളും ആ പരമശക്തിയുമായിട്ടുള്ള കണക്ഷനും വരും. ആ കണക്ഷൻ വന്നു കഴിഞ്ഞാല് അതിനുശേഷമാണ് ആധ്യാത്മിക ജീവിതമേ ആരംഭിക്കുന്നത്. ഭക്തൻ എപ്പോ ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങണോ അപ്പോഴാണ് ആധ്യാത്മിക ജീവിതം ആരംഭിക്കുന്നത്. നമ്മള് നമുക്ക് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കാം, ഭഗവാനോട് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഉറപ്പില്ല എന്നാണ്. ആളുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് നമുക്ക് ലോകത്തിലുള്ളവരോട് സംസാരിക്കുന്ന മാതിരി ഭഗവാനോട് സംസാരിക്കാൻ പറ്റാത്തത്. ഭഗവാൻ ഉണ്ട്, ഭഗവാൻ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കണമെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഭഗവാനോടും സംസാരിക്കാം. പ്രാർത്ഥനകളൊക്കെ എന്താ? ഭഗവാനോടുള്ള സംസാര, ഭഗവാനോടുള്ള അവരുടെ സമ്പർക്കമാണ്. അതെ, അല്ലാതെ പ്രാർത്ഥനയൊന്നും എന്തെങ്കിലും പൊലമ്പലല്ല. ഭഗവാനുമായിട്ട് അവർക്കുണ്ടാവുന്ന കണക്ഷനാണത്. പ്രാർത്ഥിക്കുമ്പോൾ അവർ ഭഗവാനെ സത്യമായിട്ട് കരുതിക്കൊണ്ട് ഭഗവാനോട് പറയലാണ്. ഭക്തന്മാരുടെ ചില പ്രാർത്ഥനയൊക്കെ നോക്കിയാൽ അവർ ചിലയിടത്ത് ഭഗവാനോട് ശണ്ട കൂടുന്നുണ്ട്, ചിലയിടത്ത് ഭഗവാനോട് കരയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ദുഃഖം വരുമ്പോൾ ഭഗവാനോട് കൂടുതൽ അടുപ്പം തോന്നുന്നു. കാരണം ദുഃഖം വരുമ്പോൾ വേറെ ഒരു ഗതിയില്ലാതാവുമ്പോ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഭഗവാൻ 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 പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങല്ലാതെ വേറെ ആരും ഗതിയില്ല. അപ്പോഴാണ് അത് തീവ്രമായിട്ട് തോന്നുന്നത്. അല്ലാത്ത സമയത്ത് പോവും, ഒരു കോടാലി നമസ്കാരം ഇട്ടിട്ട് പോവും, അമ്പലത്തിന് മുമ്പിൽ പോകുമ്പോ ഇങ്ങനെ ആക്കിയിട്ട് പോകും. ഇങ്ങനെ ഒരാക്കല് കഴിഞ്ഞു എന്നാണ് ഒരു ഒരു റെസ്പെക്ട് കാണിക്കുന്നത്. അതോടെ നിന്നു, വലിയ സീരിയസ്നെസ് ഒന്നുമില്ല. സീരിയസ്നെസ് വരുമ്പോ എപ്പോഴാണ്? നമുക്ക് എന്തോ ഒരു ആവശ്യം വരുമ്പോഴാണ് ആ സീരിയസ്നെസ് അവിടെ വരുന്നത്. അത് ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ മനനം ചെയ്യുമ്പോ, ഈ ശ്ലോകം പാരായണം ചെയ്യുമ്പോ ആ ഭാവം നമ്മളുടെ ഉള്ളിൽ വരണം. ഒരു സാരവും ഇല്ലാത്തതാണ് സംസാരം എന്നാണ്. അടുത്ത ശ്ലോകത്തിലും ഇതാണ് പറയുന്നത്. ഏ ഭഗവാൻ, അങ്ങ് ദീനദയാലുവായ പ്രഭുവാണ്. പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധു പശുപതേ പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വമനയോഹോ ത്വയൈവ ക്ഷന്തവ്യാഃ ശിവമതപരാധാശ്ച സകലാഃ പ്രയത്നാത് കർത്തവ്യം മദവനമയം ബന്ധുസരണി. ബന്ധുവാണ് അങ്ങ്, എനിക്ക് ഏറ്റവും വലിയ ബന്ധുവാണ് അങ്ങ്. ദീനന്മാരുടെ പ്രഭുവാണ്, എന്നെ രക്ഷിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥനയൊക്കെ, മറ്റുള്ളവർക്ക് വേണ്ടിയാവാം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അവരുടെ ആധ്യാത്മിക അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് തപസ് ചെയ്യാം. ഒരു ഭർത്താവിനെ ഭഗവത്പരമായിട്ട് തിരിക്കാൻ ഭാര്യ തപസ് ചെയ്താൽ നടക്കും. ഭാര്യയെ ഭഗവാന്റെ അടുത്ത് കഴിപ്പിക്കാൻ ഭർത്താവ് വിചാരിച്ചാൽ നടക്കും. അവർ തപസ് ചെയ്യണം, ഭഗവാനോട് പ്രാർത്ഥിക്കണം, അത്രേ ഉള്ളൂ. അതാണ് മുഖ്യം. അപ്പരസ്വാമികളുടെ ചരിത്രം നോക്കിയാല് അദ്ദേഹത്തിന്റെ പേര് പൂർവാശ്രമത്തില് അദ്ദേഹം മരുൾ നീക്കിയർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മരുൾ നീക്കിയർ എന്ന് വെച്ചാൽ ഇരുട്ടില്ലാതാക്കുന്ന ആളെന്നാണ്. അദ്ദേഹത്തിന് അങ്ങനെയാണ് ജന്മനാ കൊടുത്തിരുന്ന പേര്. അതാണ് അദ്ദേഹത്തിന്റെ ജന്മകാലത്ത് ഏകദേശം സൗത്ത് ഇന്ത്യ ദക്ഷിണദേശം മുഴുവൻ ഏകദേശം ജൈനമതവും ബുദ്ധമതവും പ്രചാരത്തിലായിരുന്നു എന്നാണ്. മുഖ്യമായിട്ട് ജൈനമതം, കാഞ്ചീപുരം ആ ഏരിയ ഒക്കെ ജൈനന്മാരുടെ കേന്ദ്രമായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹവും ആ ഇൻഫ്ലുവൻസിൽ വന്നിട്ട് ഒരു ജൈന സന്യാസിയായിട്ട് തീർന്നു. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയൊക്കെ മരിച്ച അദ്ദേഹത്തിന്റെ സഹോദരി ആണ് അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു പ്രായം എത്തിയപ്പോ ഒരു വലിയ ശിവഭക്തരുടെ കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹം ജൈന സന്യാസിയായിട്ട് മാറി. ജൈന സന്യാസിയായിട്ട് മാറി അവരുടെ ജൈന ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് ധർമ്മസേനൻ എന്നുള്ള പേരോടുകൂടെ ഒരു ജൈന വിഹാരത്തില് അവർക്ക് ചില പ്രത്യേക ആചാരങ്ങളുണ്ട്. അവര് നഗ്നന്മാരായിട്ട് വസ്ത്രമില്ലാതെയാണ് നടക്കുക. കയ്യില് ഒരു മയിൽപീലിയുടെ ഒരു ദണ്ട് വെച്ചുകൊണ്ട് നടക്കും എപ്പോഴും. അന്നത്തെ ആ ജൈന മതം ദുഷിച്ചിട്ട് ആ മതത്തിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചാല് നമ്മളുടെ ഇന്നത്തെ സനാതന ധർമ്മം, ഹിന്ദു എന്ന് വിളിക്കുന്ന ഇന്നത്തെ മതം, അതിനെതിരെ പ്രചാരം ചെയ്യുക, അമ്പലങ്ങളൊക്കെ ഇടിച്ചു പൊളിക്കുക, അമ്പലങ്ങളൊക്കെ വിഹാരങ്ങളാക്കി മാറ്റുക, ഇതായിരുന്നു അന്നത്തെ പ്രധാന ജോലി അവരുടെ. അന്ന് കാഞ്ചീപുരം ഭരിച്ചിരുന്ന രാജാവും ജൈനനായിരുന്നു. ഇദ്ദേഹം ജൈന സന്യാസിയായിട്ടിരിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ ചേട്ടത്തി സഹോദരി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ വലിയ ശിവഭക്ത അമ്മ. അവരെ ഭഗവാനോട് വന്ന് കഠിനമായിട്ട് ഭഗവാനോട് തപസ് ചെയ്യാൻ തുടങ്ങി. തന്റെ സഹോദരനെ തിരിച്ച് ശിവമതത്തിലേക്ക്, ശിവഭക്തനായിക്ക്, സനാതന ധർമ്മത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ കഠിനമായിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. ഭഗവാൻ ഒരു ദിവസം സ്വപ്നത്തില്, ഈ അമ്മയുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ വലിയ ശിവഭക്തനാണ്, പൂർവ്വജന്മത്തില് അവൻ എന്തോ പ്രാരബ്ധവശാൽ ഇങ്ങനെയൊക്കെ വിട്ടുപോയിരിക്കണോ, നല്ലത് അവൻ തിരിച്ചു വരും, വലിയ ശിവഭക്തനായിട്ട് വരും, അധികം വൈകാതെ ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് ഭഗവാൻ ഇവർക്ക് സ്വപ്നത്തിൽ വന്ന് ഈ അമ്മയ്ക്ക് പറയാണ്, ഇവരുടെ തപസിന്റെ ഫലമായിട്ട്. ഈ സമയത്ത് ഇദ്ദേഹം ധർമ്മ വിഹാരത്തില്, ജൈനവിഹാരത്തിലിരിക്കുന്ന ഇദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത വയറുവേദന. അത് അവരെന്തൊക്കെയോ ചികിത്സ ചെയ്ത് നോക്കി, അവരുടെ വൈദ്യമൊക്കെ ചെയ്ത് നോക്കി, അവരുടെ പ്രത്യേക ചില മന്ത്രവിദ്യകളൊക്കെ ഉണ്ട് ജൈനന്മാരുടെ, താന്ത്രികമായിട്ടുള്ള അതൊക്കെ ചെയ്തു നോക്കി, ഒരു വിധത്തിലും അത് ഗുണമാവണില്ല. അവർ പല വിധത്തിലും പ്രയോഗങ്ങൾ ചെയ്ത് നോക്കി. ഇദ്ദേഹത്തിനാണെങ്കിൽ പ്രാണവേദന. ഈ വേദന വരുമ്പോഴാണ് ഉള്ളില് ഉറങ്ങിക്കിടക്കുന്ന നമ്മളുടെ ഭക്തി ഉണരുന്നത്. പെട്ടെന്നെനിക്ക് വാതരോഗം വന്നപ്പോ ഭക്തി വന്ന മാതിരി ഇദ്ദേഹത്തിനും ശരീരത്തിൽ താങ്ങാൻ പറ്റാത്ത വേദനയായപ്പോ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ശിവഭക്തി ഇങ്ങനെ ഉണരാൻ തുടങ്ങി. അദ്ദേഹത്തിന് തന്നെ അറിയാതെ അദ്ദേഹം തന്നെ ആലോചിക്കുകയാണ്, എന്തായത്? താൻ പോലും അറിയാതെ നമശിവായ നമശിവായ എന്ന് ഭഗവാന്റെ നാമത്തിന് ജപം ചെയ്യാൻ തുടങ്ങി. ഭഗവാനോട് രാത്രി ആരും അറിയാതെ, അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കൊന്നുകളയും ജൈനന്മാര്. ആരും അറിയാതെ രാത്രി ഇരുന്ന് ഭഗവാനോട് കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി ആരോടും പറയാതെ ഈ വിഹാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ആ ജൈന വസ്ത്രമൊക്കെ ഉപേക്ഷിച്ച് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ അടുത്തേക്ക് വരികയാണ്, വീട്ടിലേക്ക്. അവിടെ വന്നതും അവര് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ഭഗവാന്റെ പാദത്തിൽ കൊണ്ടുപോയി അർപ്പിച്ചു. ശിവപാദത്തിൽ കൊണ്ടുപോയി അർപ്പിച്ച് ഭഗവാന്റെ ഭസ്മം വാരി അദ്ദേഹത്തിന്റെ നെറ്റിയിലൊക്കെ പൂശി പഞ്ചാക്ഷരത്തിന് ജപം ചെയ്യാൻ പറഞ്ഞു. ഇദ്ദേഹം ഭഗവാനെ കുറിച്ച് സ്തുതിച്ചുകൊണ്ട് ഒരു പതികം പാടി ഭഗവാന്റെ മുമ്പില്. ഭഗവാനോട് കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പാടി ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഉള്ളെന്ന് ഒരു സ്തുതി പുറത്തേക്ക് വന്നു. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പാടി. അതോടെ അദ്ദേഹത്തിന്റെ വയറുവേദനയൊക്കെ പോയി. ഭഗവാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനി എല്ലായിടത്തും പോയി ശിവഭക്തിയെ പ്രചാരം ചെയ്തുകൊണ്ട് നടക്കാം, ഭഗവാൻ നാമത്തിനെ പ്രചാരം ചെയ്തുകൊണ്ട് നടക്കാം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി മാതിരി, എങ്ങനെയാ അദ്ദേഹത്തിന് ഭഗവാനെ കിട്ടിയതെന്ന് വെച്ചാൽ, മുന്നമവനുടയ നാമം കേട്ടാൽ മൂർത്തി അവനൊരുക്കും വണ്ണം കേട്ടാൽ, മുമ്പില് ഭഗവാന്റെ നാമം എന്റെ ചെവിയിൽ വീണു എന്നാണ്. ആ നാമം കേട്ട ഉടനെ പിന്നെ ആ ഭഗവാൻ എവിടെയിരിക്കുന്നു, എന്താ അദ്ദേഹത്തിന്റെ സ്വരൂപം എന്നൊക്കെ എനിക്ക് ഔത്സുക്യം വന്നു. മൂർത്തി അവനൊരുക്കും വണ്ണം കേട്ടാൽ പിന്നെ അദ്ദേഹം ഏത് സ്ഥലത്തായിരിക്കുന്നത് എന്ന് അന്വേഷിച്ച് ഭ്രാന്തനെ പോലെ ഉന്മാദനെ പോലെ നടക്കാൻ തുടങ്ങി ഞാന്. തന്നൈ മറന്താ തൻ നാമം കേട്ടാൽ, തന്നെ മറന്നു, തന്റെ ശരീരം മറന്നു, തന്റെ ജീവിതത്തിന് മറന്നു, എല്ലാം മറന്നു. തന്റെ പേരെന്താണെന്ന് പോലും മറന്നുപോയി. തന്റെ കുടുംബത്തിനെ വിട്ടു, അച്ഛനെ അമ്മയെ ഒക്കെ വിട്ടു. ഭഗവാനേ ഗതി എന്നുള്ള നിലയിൽ പൂർണ്ണ ശരണാഗതനായിട്ട് തീർന്നു. എന്നിട്ട് ഉന്മാദനെ പോലെ എല്ലായിടത്തും ശിവഭക്തിയെ പ്രചാരം ചെയ്തുകൊണ്ട് ഗാനം ചെയ്തുകൊണ്ട് നടക്കാണ്. അപ്പൊ ഇദ്ദേഹം ശിവഭക്തനായപ്പോ ഈ ജൈനന്മാർക്ക് വല്ലാതെ കോപം വന്നിട്ട് അപ്പർ ഇദ്ദേഹത്തിന്റെ പേര് തിരുനാവുക്കരശ് എന്ന് ശിവൻ തന്നെ പേര് കൊടുത്തു. വാഗ്മി എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അദ്ദേഹത്തിന് ഭഗവാൻ തന്നെ തിരുനാവുക്കരശ് എന്നുള്ള പേര് കൊടുത്ത് അദ്ദേഹം ശിവഭക്തിയെ പ്രചാരം ചെയ്തുകൊണ്ട് എല്ലായിടത്തും ഭഗവാൻ നാമത്തിന്റെ മഹിമയെ കീർത്തനം ചെയ്തുകൊണ്ട് ഭഗവത് ഭക്തന്മാരുടെ മഹിമയെ കീർത്തനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുകയാണ്. ഇതേ സമയത്താണ് തിരുജ്ഞാന സംബന്ധരുടെയും ജനനം. ജ്ഞാനസംബന്ധർ 5 വയസ്സായ കുട്ടി, തിരുനാവുക്കരശ് അദ്ദേഹത്തിന് 50 വയസ്സിന് മേലെ ആയിക്കഴിഞ്ഞു വയസ്സൻ. അദ്ദേഹം എല്ലായിടത്തും ശിവഭക്തിയെ പ്രചാരം ചെയ്യുന്നതോട് നടക്കുമ്പോ ഒരു പട്ടണത്തിൽ വെച്ചിട്ടാണ് തിരുഞാന സംബന്ധരും തിരുനാവുക്കരശ് സ്വാമികളും കൂടെ കൂട്ടി കണ്ടുമുട്ടുന്നത്. തിരുഞാന സംബന്ധർ ചെറിയ കുട്ടിയാണ്, 5 വയസ്സായ കുട്ടി. ആ കുട്ടിയെ ആ ഗ്രാമത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരാണ് മഞ്ചലിൽ വെച്ച് തൂക്കിക്കൊണ്ട്. അവിടെ എത്തിയ ഉടനെ ആ കുട്ടി എണീറ്റ് നിന്ന്, ആ മഞ്ചലിൽ തന്നെ എണീറ്റ് നിന്ന് ചോദിക്കുകയാണ്, തിരുനാവുക്കരശ് സ്വാമികൾ എവിടെയെന്ന്, ഈ ഗ്രാമത്തിൽ അദ്ദേഹം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹം എവിടെയാണെന്ന്. ഉടനെ ഈ മഞ്ചൽ തൂക്കിക്കൊണ്ടിരിക്കുന്ന നടുവിൽ അദ്ദേഹവും കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ അടിയൻ ഇവിടെ ഉണ്ടാന്ന് പറഞ്ഞ് മുമ്പിൽ വന്ന് കുഞ്ഞ് നിൽക്കുകയാണ്. തിരുഞാന സംബന്ധം 5 വയസ്സ് കുട്ടി, ഇദ്ദേഹം 50 വയസ്സായ വൃദ്ധൻ. അദ്ദേഹം കുനിഞ്ഞ് മുമ്പിൽ വന്ന് അടിയൻ ഇവിടെ ഉണ്ടെന്ന്. തിരുഞാന സംബന്ധം വേഗം മോളിൽ ഇറങ്ങി വന്ന ഉടനെ ജ്ഞാന സംബന്ധരുടെ പാദത്തിൽ വീണ് നമസ്കരിക്കുകയാണ്. കാരണം അദ്ദേഹം ഭഗവാന്റെ പുത്രനാണ്, ജ്ഞാനസംബന്ധ സ്വാമികള് സുബ്രഹ്മണ്യന്റെ അംശമാണെന്നാണ്. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പാദത്തിൽ വീണ് രണ്ട് പാദവും ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. തിരുഞാന സംബന്ധർ വേഗം അപ്പരെ എടുത്ത് പൊക്കിയിട്ട് അപ്പരേന്ന് വിളിച്ചു അത്രേ. അപ്പോഴാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് അപ്പർ എന്നുള്ള പേര് കൊടുത്തത്, അച്ഛാ എന്നാണ്, പിതാവേ എന്ന് വിളിച്ചു എന്ന്. അതിനുശേഷം അദ്ദേഹം എല്ലായിടത്തും അപ്പർ സ്വാമികൾ എന്നുള്ള പേര്. ഇവർ രണ്ടുപേരും കൂടെ പിന്നെ ശിവഭക്തിയെ പ്രചാരം ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ അപ്പർ സ്വാമികൾ ഒരുപാട് പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജൈനന്മാര് രാജാവിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇദ്ദേഹം എല്ലായിടത്തും ജൈനമതത്തിനെ ദ്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. ഇദ്ദേഹത്തിനെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ജൈനമതം ഇല്ലാതായി തീരുമെന്ന് ഭയന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഉപദ്രവം ചെയ്തു. അദ്ദേഹത്തിന്റെ പതികങ്ങൾ ഇതൊന്നും കഥയല്ല, അദ്ദേഹം എഴുതി വെച്ച പാട്ടിൽ തന്നെ ഇതൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ആനയെ കൊണ്ട് ചവിട്ടാൻ വെച്ചു അത്ര. ആന അടുത്തു വന്ന് അദ്ദേഹത്തിന് നമസ്കരിച്ചിട്ട് പോയി. ഈ ജൈന സന്യാസിമാരെ തന്നെ തുരത്തിക്കൊണ്ട് പോയി എന്നാണ്. അദ്ദേഹത്തിന്റെ പുറകെ ഒരു കല്ലുകൊണ്ട് ഒരു തൂണിനെ അദ്ദേഹത്തിന്റെ പുറകെ കെട്ടിയിട്ട് അദ്ദേഹത്തിന് തൂക്കി കടലിലെടുത്തിട്ടു എന്ന് അദ്ദേഹത്തിന്റെ പാട്ടിൽ തന്നെ വരുന്നുണ്ട്. കൽത്തൂണൈ പൂട്ടിയോർ കടലിനുൾപായ്ച്ചിനും നൽതുണയാവത് നമ ശിവായവേ. ഒരു കൽത്തൂണിനെ പൂട്ടിയിട്ട് കെട്ടിയിട്ട് കടലിൽ തൂക്കി ഇട്ടാലും ഞങ്ങൾക്ക് ഭയമില്ല, നൽതുണയാവത് നമശിവായവേ, ഞങ്ങൾക്ക് നല്ല തുണയായിട്ട് നമശിവായവേ എന്നാണ്. പഞ്ചാക്ഷരമുണ്ട്, ഭഗവാന്റെ നാമമുണ്ട്, ഭഗവാന്റെ നാമത്തിനെ പിടിച്ചിരിക്കുന്ന ഞങ്ങൾ ആരെയും ഭയപ്പെടില്ല എന്ന്. അഞ്ചുവത് യാതൊന്നുമില്ല, അഞ്ചവറുവതുമില്ല, ഞങ്ങൾ ആരെയും ഭയപ്പെടില്ല, ഞങ്ങൾ ആരെയും വിലവെക്കില്ല, ഞങ്ങൾ ഭഗവാന്റെ ദാസന്മാരാണ്. അടിയാർക്കും അടിയെ, ഭഗവാന്റെ ഭക്തന്മാരുടെ ദാസന്മാരാണ്. ഞങ്ങൾ ലോകത്തിലിരിക്കുന്ന വസ്തുക്കളെ ഒന്നും കണ്ട് യമനെ പോലും ഞങ്ങൾ ഭയപ്പെടില്ല എന്നാണ് പറഞ്ഞത്. യമനെ പോലും ഞങ്ങൾക്ക് ഭയമില്ല, എന്നിട്ട് വേണ്ട ലോകവിഷയങ്ങളെ. അത്ര ദൃഢമായ വിശ്വാസമാണ്. അങ്ങനെ അപ്പർ സ്വാമികള് തിരുഞാന സംബന്ധരും കൂടെ ശിവഭക്തി എല്ലായിടത്തും പ്രചാരം ചെയ്തുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ശിവഭക്തിയെ പ്രചാരം ചെയ്തുകൊണ്ട് നടന്നു. അപ്പർ സ്വാമികളുടെ ജീവിതം തന്നെ ദാസ്യഭക്തിക്ക് ഏറ്റവും വലിയ തെളിവാണ്. ഭഗവാന്റെ ദാസൻ ആണ് താൻ എന്നുള്ള ഭാവമാണ്. ദാസനായിട്ട് ഭഗവത് ദാസനായിട്ട് പോകുന്നിടത്തൊക്കെ ഭഗവത് ഭക്തിയെ പ്രചാരം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പതികങ്ങൾ തേവാരങ്ങൾ തേവാരം അതെല്ലായിടത്തും അത് നോക്കിയാല് പ്രേമം ഇങ്ങനെ ഭഗവത് പ്രേമം അതിന് മുഴുവൻ നിറഞ്ഞിരിക്കുന്നുണ്ടാവും. ഇതാണ് അതിന് ഏറ്റവും വലിയ ലക്ഷണം. ഈ ശ്ലോകങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ഈ പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധു പശുപത്തെ പ്രമുഖ്യോഹം തേശാമപി കിമുത ബന്ധുത്വമനയോ ത്വയൈവ ക്ഷന്തവ്യാ ശിവമതപരാധാശ്ച സകലാ പ്രയത്നാത് കർത്തവ്യം അത് അവനമിയം ബന്ധുസരണി. അങ്ങ് പ്രയത്നം ചെയ്തിട്ടെങ്കിലും എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കാൻ അങ്ങയുടെ ഇതിൽ പ്രൊവിഷനൊന്നും ഇല്ല എന്നൊന്നും പറയരുത്. പ്രയത്നാത് കർത്തവ്യം, പ്രയത്നം ചെയ്ത് എന്നെ രക്ഷിക്കണം. ഇതാണ് ബന്ധുക്കൾക്ക് ലക്ഷണം. ഒരു ബന്ധുവിന് കഷ്ടം വന്നാൽ വേറെ ഒരാള് അയാൾക്ക് സഹായിക്കാന്നുള്ളതാണ് ബന്ധുക്കളുടെ ലക്ഷണം. അങ്ങാണെങ്കിൽ എന്റെ ഏറ്റവും വലിയ ബന്ധുവാണ്, എത്രയെത്രയോ ജന്മങ്ങളായിട്ട് എന്റെ കൂടെ തുടർന്നു വരുന്ന ആളാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങ് രക്ഷിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ യാതൊരു ഗതിയില്ല. അതുകൊണ്ട് പ്രഭുസ്ത്വം ദീനാനാം ഖലു, അങ്ങ് ദീനന്മാർക്കൊക്കെ പ്രഭുവാണല്ലോ, ദീനബന്ധുവാണല്ലോ. പരമബന്ധു പശുപത്തെ പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വമനയോഹോ. ഞാനാണെങ്കിൽ ആ ദീനന്മാരിൽ ഏറ്റവും പ്രമുഖനാണ്, പ്രമുഖ ശ്രേണിയിൽ അതിൽ ഫസ്റ്റ് റാങ്ക് എനിക്കാണ്. ത്വയൈവ ക്ഷന്തവ്യാമത അപരാധാശ്ച സകലാഹ, ഞാൻ എത്രയോ അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്തവർ ആരാ ഉള്ളത്? ഞാൻ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അങ്ങ് ക്ഷമിക്കണം. ക്ഷന്തവ്യാഹ, അങ്ങ് ക്ഷമിക്കണം. അങ്ങ് ക്ഷമിക്കാതെ വേറെ ഒരു വഴിയില്ല. പ്രയത്നാത് കർത്തവ്യം അത് അവനം, വിഷമിച്ചിട്ടെങ്കിലും എന്നെ രക്ഷിക്കാന്നുള്ളത് അങ്ങ് ചെയ്യേണ്ടതാണ്. ഇയം ബന്ധുസരണിഹി, ഇതാണ് ബന്ധുക്കൾക്കുള്ള ലക്ഷണം, ഇതാണ് ബന്ധുക്കൾ ചെയ്യേണ്ടതാണ്. നമുക്കൊക്കെ ഈ പ്രാർത്ഥന ഭഗവാനോട് വെച്ചുകൊണ്ട് എഴുന്ന് പിരിയാം. ഭഗവാനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഭഗവാനെ എനിക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും അങ്ങ് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിച്ചാൽ അങ്ങേ പ്രാപിക്കാനൊന്നും കഴിയില്ല, എന്റെ ശ്രമം കൊണ്ടൊന്നും പ്രാപിക്കാൻ കഴിയില്ല. അങ്ങ് കൃപയുണ്ടെങ്കിൽ കാരുണ്യം കൊണ്ട് എന്നെ അങ്ങയുടേതാക്കി തീർക്കണം. ഭവതീയ ഭവതീയ അങ്ങയുടേതാക്കി തീർക്കാൻ തദീയ